കൈലാഷ് ദുരൈസ്വാമി എഴുതുന്ന ലേഖനം ട്രംപിന്റെ വിജയവും ഐ ടി ഡെവലപ്പറിന്റെ മാനസാന്തരവും. 2016 US ഇലക്ഷൻ നടക്കുമ്പോൾ ഞാൻ സാൻ ഫ്രാൻസിസ്കോയിലാണ് താമസിച്ചിരുന്നത്. അന്ന് ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം ആസ്വദിക്കാൻ കൊതിക്കുന്ന നിരീശ്വരവാദിയായിരുന്നു. പക്ഷേ ട്രംപ് യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട രാത്രി എന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്ന ചിലത് സംഭവിച്ചു. ഇന്ത്യക്കാരായ മാതാപിതാക്കളുടെ മകനായി ഫ്ലോറിഡയിൽ ടാംപോ ബേ പ്രദേശത്തിനടുത്തുള്ള ഒരു ചെറിയ പട്ടണത്തിലാണ് എന്റെ ജനനം. ക്രൈസ്തവികതയുമായി സ്കൂൾ പഠനത്തിലൂടെയും അയൽക്കാർ വഴിയും പരിചയമുണ്ടായിരുന്നെങ്കിലും സുവിശേഷ സന്ദേശം വ്യക്തമായി എന്നോട് പ്രഘോഷിക്കപ്പെട്ടിരുന്നില്ല. മാത്രവുമല്ല, എന്റെ കുടുംബം പിന്തുടർന്നു വന്നിരുന്ന ഹിന്ദുവിശ്വാസം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതും ആയിരുന്നു. കോളേജിലെ ഹിന്ദു വിദ്യാർത്ഥി അസോസിയേഷന്റെ പ്രസിഡന്റായിരുന്നു ഞാൻ. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന നിലയിൽ എന്റെ കരിയർ ആരംഭിക്കുന്നതിനായി സാൻ ഫ്രാൻസിസ്കോയിലേക്ക് മാറി. ആ സമയത്ത് ഹിന്ദുവിശ്വാസമനുസരിച്ച് എനിക്ക് ദൈവത്തോടുണ്ടായിരുന്ന ബന്ധമെല്ലാം ആവിയായിപ്പോയി. പാർട്ടികളും ഒരു ചിന്തയുമില്ലാതെയുള്ള ഡേറ്റിംഗും തുടങ്ങി ആസ്വദിക്കാവുന്ന എല്ലാ സന്തോഷങ്ങളുടെയും പുറകെയായി പിന്നെ ജീവിതം. പല സൈഡ് ബിസിനസ്സുകളും തുടങ്ങിയെങ്കിലും എല്ലാം പരാജയപ്പെട്ടു. ജീവിതത്തിൽ എങ്ങുമെത്താത്ത അവസ്ഥ. ട്രംപിന്റെ ഷോക്ക് ട്രീപ്പ്. ആ സമയത്താണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. പിറ്റേന്ന് ഞാൻ സുഹൃത്തിനയച്ച മെസ്സേജ് ഇങ്ങനെയായിരുന്നു: ഞാനൊരു പുതിയ അമേരിക്കയിലേക്ക് ഉറക്കമുണരുന്നത് പോലെയാണ് തോന്നുന്നത്. കാരണം അതെനിക്ക് തികച്ചും അപ്രതീക്ഷിതമായ സംഭവമായി തോന്നി. എന്തുകൊണ്ട് എല്ലാവരും ട്രംപിന് വോട്ട് ചെയ്തുവെന്ന് ഞാൻ ചിന്തിച്ചു. വികസിച്ചുകൊണ്ടിരിക്കുന്ന സാൻ ഫ്രാൻസിസ്കോ പോലെയൊരു നഗരത്തിൽ ജീവിക്കുന്ന ആളെന്ന നിലയിൽ ആരും ട്രംപിനെ ഗൗരവത്തിലെടുത്തിരുന്നതായി എനിക്ക് തോന്നിയിട്ടില്ല. അതിനാൽ തന്നെ ഫ്ലോറിഡയിൽ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് ചെന്ന് ആളുകൾ ട്രംപിന് വോട്ട് ചെയ്യാനുള്ള കാരണത്തെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി. എനിക്കറിയാവുന്ന ആളുകളോട് സംസാരിക്കുന്തോറും ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചതാണ് ട്രംപിന്റെ വിജയ കാരണം എന്ന് വ്യക്തമായിക്കൊണ്ടിരുന്നു. അതിലൂടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ രാഷ്ട്രീയ ആശയ സംഹിതകളിലും ധാർമ്മികതയെക്കുറിച്ചുള്ള ചിന്തകളിലും ഞാൻ കൂടുതൽ ആകൃഷ്ടനാവാൻ തുടങ്ങി. പക്ഷേ യേശുക്രിസ്തു എന്ന വ്യക്തിയെ ഞാൻ അത്ര സ്വീകരിച്ചില്ല. ഞാനൊരു നിരീശ്വരനായിരുന്നു അപ്പോൾ. അതിനാൽ തന്നെ ദൈവമെന്നല്ല, യേശുക്രിസ്തു എന്നൊരു മനുഷ്യൻ പോലും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതായി ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ക്രൈസ്തവികത എന്ന ആശയം തന്നെ ഒരു തമാശയായിട്ടാണ് കരുതിയത്. എന്നാൽ ഒടുവിൽ എന്റെ അന്വേഷണത്തിന്റെ മറ്റെല്ലാ വഴികളും അടയുകയും മുന്നോട്ട് നീങ്ങാനാവാത്ത വിധം ഞാൻ നിന്നുപോവുകയും ചെയ്തു. തുടർന്ന് മുന്നോട്ടുള്ള വഴി തുറക്കണമെങ്കിൽ ക്രൈസ്തവികത സ്വയം എന്താണ് പറയുന്നത് എന്ന് പഠിക്കാതെ തരമില്ലെന്ന് വന്നു. തോൽവി സമ്മതിച്ച ഡെവലപ്പർ. മയക്കുമരുന്നും മദ്യവും അതിരുവിട്ട ലൈംഗികതയും സമാനമായ മറ്റു പ്രലോഭനങ്ങളും വലച്ചിരുന്നവർ എങ്ങനെ മാറ്റത്തിലേക്ക് വന്നു എന്ന സാക്ഷ്യങ്ങൾ ആ സമയത്ത് എന്നെ വളരെ സ്വാധീനിച്ചു. എന്റെ അവസ്ഥകളുമായി അവരുടെ വിവരണങ്ങൾക്ക് നല്ലവണ്ണം സാമ്യമുണ്ടായിരുന്നു. കാരണം അത്തരം പ്രലോഭനങ്ങളോടൊന്നും നോ പറയാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. മനുഷ്യരെന്ന നിലയിൽ ഉത്ഭവ പാപം വഴി നാം ദുർബലരാണെന്നും ശത്രുവിന്റെ പ്രലോഭനങ്ങളെ തനിയെ നേരിടാനാവില്ലെന്നും ഒരിക്കലും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. എങ്കിലും എന്റെ പാപങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും പുറത്തു കടക്കാനുള്ള ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. എന്നെ തന്നെ നശിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരണമെന്ന ആശ. കത്തോലിക്കാ സഭയ്ക്ക് പുറത്തു നിന്നുകൊണ്ട് ദൈവത്തോട് യെസ് പറയാൻ ഞാൻ ശ്രമിക്കുന്തോറും ജീവിതത്തിലെ കാര്യങ്ങൾ മാറിമറിയാൻ തുടങ്ങി. ഒടുവിൽ തകർന്ന ബന്ധങ്ങളും തകർന്ന ബിസിനസ് സംരംഭങ്ങളും എന്നിൽ നിന്ന് തന്നെ സംഭവിച്ച തെറ്റുകളും എല്ലാം കണ്ട് സ്വയം പറഞ്ഞു, എനിക്ക് മതിയായി. എന്നെ തന്നെ നശിപ്പിച്ച് എനിക്ക് മതിയായി. ദൈവത്തോട് യെസ് പറയാൻ എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. അതൊരു നിർണായക തീരുമാനമായിരുന്നു. അതോടൊപ്പം കത്തോലിക്ക സഭയിൽ ചേരാനും ചാരിത്രശുദ്ധി, ഗർഭഛിദ്രം എന്നിവയെക്കുറിച്ചെല്ലാമുള്ള സഭയുടെ ഉറച്ച പഠനങ്ങളനുസരിച്ച് ജീവിക്കാനും ആഗ്രഹം തോന്നിത്തുടങ്ങി. ആ സമയങ്ങളിൽ എന്റെ ഒപ്പം കഴിഞ്ഞിരുന്ന യുവതിക്ക് എന്നിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലായി. അതിനാൽ ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ കത്തോലിക്കനാകാൻ തീരുമാനിച്ചു, ഇനി നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാം അല്ലേ? അതെനിക്ക് അംഗീകരിക്കാനാവില്ല. ഞാൻ ഈ ബന്ധം ഉപേക്ഷിക്കുകയാണ്. താമസ സ്ഥലത്തുണ്ടായിരുന്ന മിക്കവാറും സാധനങ്ങളും എടുത്തുകൊണ്ട് അവൾ പോയി. ആ ബന്ധവും അങ്ങനെ തകർന്നു. എന്റെ വേദന ദൈവത്തിൻ്റെതുമോ? തുടങ്ങിയിരുന്ന സ്റ്റാർട്ടപ്പ് പരാജയപ്പെട്ടു. വാടക നൽകാൻ പോലും കയ്യിൽ പണമില്ല. ബന്ധങ്ങളാകട്ടെ തകരുന്നു. ഇങ്ങനെയൊരു അവസ്ഥ. ആ ദിവസങ്ങളിലൊന്നിൽ ഉറക്കമുണർന്ന് ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്: ഇതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ദിവസം. വാസ്തവത്തിൽ അത്തരം ദിവസങ്ങൾ ആദ്യമായല്ല ഞാൻ നേരിടുന്നത്. പക്ഷെ അന്ന് മനസ്സിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, അങ്ങയുടെ ഏറ്റവും കഠിനമായ ദിവസം അങ്ങനെ സ്വീകരിച്ചു. ഇന്ന് എന്റെ ഏറ്റവും കഠിനമായ ദിവസം ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. കുരിശുമരണം അവിടുത്തെ മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും കഠിനമായ ദിവസമായിരുന്നു എന്ന ചിന്തയിലാണ് അപ്രകാരം പറഞ്ഞത്. അന്ന് ഞാൻ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. പക്ഷേ യേശു കുരിശുമരണത്തിലൂടെ കത്തോലിക്ക സഭയെ നമുക്ക് നൽകി എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16 എന്നാണല്ലോ വചനം ഉറപ്പു നൽകുന്നത്. എന്തായാലും അന്ന് മുതൽ ഞാനൊരു നല്ല ക്രൈസ്തവ വിശ്വാസിയാകാൻ ശ്രമം തുടങ്ങി. താമസിയാതെ RCIA റൈറ്റ് ഓഫ് ക്രിസ്ത്യൻ ഇനീഷ്യേഷൻ ഓഫ് അഡൽറ്റ്സ് എന്ന മാമോദീസയ്ക്ക് ഒരുക്കമായുള്ള പരിശീലനത്തിന് ചേർന്നു. കുറച്ചു മാസങ്ങൾക്കകം ഞാൻ സാൻ ഫ്രാൻസിസ്കോ സെയിന്റ് ഡൊമിനിക് കത്തീഡ്രലിൽ വെച്ച് മാമോദീസയും സ്വീകരിച്ചു. അതിശയങ്ങൾക്ക് ആരംഭമായി. പിന്നീടങ്ങോട്ട് ജീവിതം മാറുകയായിരുന്നു. ജീവിതം എങ്ങനെ ശരിയായി കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ലെന്ന് ബോധ്യമായതോടെ എന്റെ ജീവിതം ഞാൻ ദൈവത്തിന് ഭരമേൽപ്പിച്ചു. തുടർന്ന് ബിസിനസ്സിൽ വിജയം കണ്ടു. അങ്ങനെ കത്തോലിക്ക വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കാൻ തുടങ്ങിയ നാളുകളിൽ ഞാൻ മാമോദീസ സ്വീകരിച്ച ദേവാലയത്തിൽ തന്നെ മാമോദീസ സ്വീകരിച്ച ലിലിയെ കണ്ടുമുട്ടി. വിവിധ ക്രൈസ്തവ പരിപാടികളിൽ ഞങ്ങൾ ആവർത്തിച്ച് പരസ്പരം കാണാൻ ഇടയാവുകയും സൗഹൃദത്തിലാവുകയും ചെയ്തു. പിന്നീടാണ് വിശുദ്ധിയുള്ള ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ആഗ്രഹിച്ചത്. അതോടെ ദിവ്യകാരുണ്യ ആരാധനയ്ക്കായി ഞങ്ങൾ ഒന്നിച്ചു പോകാൻ തുടങ്ങി. ദിവ്യകാരുണ്യേശോയെ ഒരുമിച്ച് ആരാധിച്ചാണ് ഞങ്ങൾ വിവാഹത്തിന് ഒരുങ്ങിയത്. 2022 December 10 ലോററ്റോ മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ ഞങ്ങൾ വിവാഹമെന്ന കൂദാശ സ്വീകരിച്ചു. വഴിവിട്ട ബന്ധങ്ങളിലായിരുന്നപ്പോൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച ആനന്ദമോ സംതൃപ്തിയോ ലഭിച്ചിരുന്നില്ല. പകരം അതെല്ലാം തകർച്ചയിലേക്ക് നയിച്ചുകൊണ്ടിരുന്നു. എന്നാൽ വിവാഹ കൂദാശ നൽകുന്ന കൃപാവരങ്ങളുടെ പിൻബലത്തോടെയുള്ള ജീവിതം എത്ര മനോഹരമാണെന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. വീഴാതെ ജയിപ്പിക്കുന്ന യേശു. വാസ്തവത്തിൽ 2016 അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച ഷോക്കാണ് എനിക്ക് അനുഭവപ്പെടുന്ന ശൂന്യതയുടെ കാരണം ബോധ്യപ്പെടുത്തിയത്. ട്രംപിന്റെ വിജയമാണ് അതിനുള്ള പരിഹാരത്തിലേക്കും ഉത്തരത്തിലേക്കുമുള്ള പാതയിൽ എന്നെ എത്തിച്ചത്. ആ യാത്ര കത്തോലിക്ക സഭയാണ് എന്റെ ഭവനമെന്ന ബോധ്യത്തിലേക്കും ദൈവവുമായുള്ള ബന്ധത്തിലേക്കും നയിച്ചു എന്നതിൽ അവിടുത്തോട് നന്ദിയുണ്ട്. ശത്രുവിനെ നശിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രലോഭനങ്ങളോട് നോ പറയാൻ എന്നെ ശക്തിപ്പെടുത്തിയത് ദൈവത്തോടുള്ള ബന്ധമാണ്. ഇന്ന് വർഷങ്ങളായി മദ്യത്തിലും മയക്കുമരുന്നുകളിലും നിന്ന് മോചിതനായി ജീവിക്കാനും സാധിക്കുന്നതിൽ ദൈവത്തിന് നന്ദി. മറ്റുള്ളവരെയും ദൈവത്തിന്റെ മക്കളായി കാണാനും ആദരവോടെ പരിഗണിക്കാനും ഇപ്പോൾ കഴിയുന്നുണ്ട്. പരാജയങ്ങൾ സംഭവിക്കാറില്ലെന്നല്ല, എന്നാൽ വീണിടത്ത് നിന്ന് എഴുന്നേറ്റ് പ്രത്യാശയോടെ മുന്നോട്ട് നീങ്ങാൻ എന്റെ കത്തോലിക്ക വിശ്വാസം എന്നെ സഹായിക്കുന്നു. സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. റോമ 1:16